2021 ഒക്ടോബർ 29 വെള്ളിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. മുറിവേറ്റ പ്രകൃതി തിരിച്ചടിക്കുന്നു. പാലക്കാട് ഡയറിയിൽ ജിബിൻ സഖേയ എഴുതുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി ദിവസേന കേൾക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ബ്രസീലിലെ റെക്കാർഡ് വരൾച്ച, കാലിഫോർണിയയിലെ കാട്ടുതീ, കാനഡയിലെ അത്യുഷ്ണം, അങ്ങനെ പട്ടിക നീണ്ടുപോകുന്നു. നമ്മുടെ നാടും പ്രകൃതി ദുരന്ത ഭീഷണിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനം മലയാളികൾ അനുഭവിച്ചു തുടങ്ങിയിട്ട് 5-6 വർഷങ്ങളായി. വരൾച്ച, പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെ അപകടപ്രദേശമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. കാലാവസ്ഥാ മാറ്റമാണ് ഇതിനൊരു കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. കേരളത്തിന്റെ വികസന സമീപനങ്ങളിലും മുൻഗണനാ ക്രമങ്ങളിലും ഇപ്പോഴും തുടരുന്ന നിസ്സംഗതയും അപകടങ്ങളുടെ തീവ്രത കൂട്ടുന്നുണ്ട്. തുടർച്ചയായി 4 വർഷവും കേരളം അതിതീവ്ര മഴയ്ക്ക് സാക്ഷിയായി. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ മണ്ണോടുമണ്ണായി. ഈ സാഹചര്യത്തിലാണ് മാധവ് ഗാഡ്ഗിൽ 2013 പങ്കുവച്ച ആശങ്ക വീണ്ടും കേരളം ചർച്ച ചെയ്യുന്നത്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. ഇതായിരുന്നു അന്ന് ഗാഡ്ഗിൽ പറഞ്ഞത്. അന്ന് ഈ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുത്തിരുന്നെങ്കിൽ, അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. കുറഞ്ഞ പക്ഷം പ്രകൃതിക്ഷോഭങ്ങളുടെ തീവ്രതയെങ്കിലും കുറയ്ക്കാൻ കഴിയുമായിരുന്നു. 2018 വലിയൊരു പ്രകൃതിക്ഷോഭത്തെ കേരളം മുഖാമുഖം കാണുന്നത്. ഏതു സമയത്തും മല പൊട്ടിയൊലിക്കാവുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ജീവനും ജീവിതവും തകർത്തു കളയുന്ന വലുതും ചെറുതുമായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഇപ്പോഴും കാലാവസ്ഥാ വിദഗ്ധരുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രവചനങ്ങൾക്കപ്പുറത്തു നിൽക്കുന്ന ഉരുൾപൊട്ടലുകളാണ് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളി. വർഷാവർഷങ്ങളിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ ലാൻഡ്സ്ലൈഡ് പ്രോൺ സോണായി കേരളം മാറിയെന്ന് വിദഗ്ധർ വിധിയെഴുതുന്നു. ഇതിനെന്താണ് പരിഹാരം? ആശങ്കകൾക്കിടയില്ലാതെ പറയാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ കേരളത്തിന് ബദൽ മാർഗങ്ങളില്ല. ചൂടുകാറ്റും പ്രളയവും ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കേരളത്തിലെ കാലാവസ്ഥയും മാറിമറിയുകയാണെന്ന് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആഗോളതാപനത്തിന്റെ തുടർച്ചയായി കേരളത്തിൽ ചൂടുകാറ്റ് സാഹചര്യമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതാനും വർഷം മുൻപ് വരെ കേരളത്തിൽ ഹീറ്റ് വേവ് സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കൂടിവരുന്നു. ശക്തമായ പ്രളയങ്ങളുണ്ടാകും. കഴിഞ്ഞ 10 കണക്കു നോക്കിയാൽ ചൂടുകാറ്റ്, പ്രളയം എന്നിവയെല്ലാം കൂടുകയാണ്. 20 വർഷത്തിനിടെ വെള്ളപ്പൊക്കം മൂലം കേരളത്തിൽ മരണം വർദ്ധിച്ചിട്ടുണ്ട്. 1970-2000 കേരളത്തിൽ പ്രതിവർഷം 10,00,000 പേരിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ നിരക്ക് 1.48 ആയിരുന്നെങ്കിൽ 2020-2019 കാലഘട്ടത്തിൽ 1.95 ഉയർന്നു. നമ്മുടെ നഗരങ്ങളിലും മലയോരങ്ങളിലും ചൂടിനെ ആഗിരണം ചെയ്യാനോ പ്രളയജലത്തെ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം ദീർഘവീക്ഷണമില്ലാത്ത വികസനം നടപ്പാക്കുന്നതാണ് പ്രതിസന്ധിയുടെ കാരണം. കേരളത്തിൽ മണ്ണിടിച്ചിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം മണ്ണിന്റെ ഘടന പഠിക്കാതെയുള്ള ഭൂവിനിയോഗ രീതിയാണ്. കാലാവസ്ഥയെയും പാരിസ്ഥിതിക ദുരന്ത സാധ്യതകളെയും പഠിച്ച് വിലയിരുത്തി അതിനനുസരിച്ചുള്ള വികസന രക്ഷാപദ്ധതികൾ വേണം നടപ്പാക്കാൻ. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് എവിടെ എന്തൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നേരിടാൻ ആസൂത്രിതമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയണം. ആഗോളതാപനത്തിനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനം കുറയ്ക്കുകയാണ് വേണ്ടത്. ഇതിനനുയോജ്യമായ വ്യവസായങ്ങളിലേക്കും ഗതാഗത സംവിധാനങ്ങളിലേക്കും നാം വേഗത്തിൽ മാറേണ്ടിയിരിക്കുന്നു. ആശ്രയത്വം കുറയ്ക്കുകയും വേണം. ഇത്തരം നടപടികൾക്ക് കേരളം തുടക്കമിട്ടിട്ടുണ്ടെങ്കിലും വേഗത കുറെ കൂടി വർദ്ധിപ്പിക്കണമെന്നാണ് IPCC റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. മാപ്പിംഗ് ഇല്ല. 2018 പ്രളയത്തിന് പിന്നാലെ സംസ്ഥാനത്തെ പ്രളയസാധ്യതാ മേഖലകളുടെയും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെയും മൈക്രോ ലെവൽ മാപ്പിംഗ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി പ്രാഥമികതല മാപ്പിംഗ് നടത്തിയിരുന്നു. മൈക്രോ മാപ്പിംഗിനായി കേന്ദ്ര ജലകമ്മീഷനോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുകയും ഉണ്ടായി. എന്നാൽ പ്രളയമുണ്ടായതു മുതൽ ഇക്കാര്യം കേന്ദ്ര ജലകമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടും മാപ്പ് തയ്യാറായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കുന്നു. 90 മീറ്റർ ഗ്രിഡുള്ള പഴയ അമേരിക്കൻ സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചുകൊണ്ടുള്ളതാണ് കേന്ദ്ര ജലകമ്മീഷന്റെ മോഡലിംഗ്. അത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഉപയോഗപ്രദമാവില്ല. 20 മീറ്റർ ഡിജിറ്റൽ എലിവേഷൻ മോഡലിലൂടെ എങ്കിലും ഭൂപടങ്ങൾ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. 1 വർഷം, 5 വർഷം, 10 വർഷം, 30 വർഷം എന്ന കണക്കിൽ ഹൈ റെസല്യൂഷൻ പ്രളയബാധിത മേഖല മാപ്പാണ് വേണ്ടത്. എങ്ങനെ നേരിടാം? കടുത്ത ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടാണ് ഇത്തവണ തുലാവർഷത്തിന്റെ വരവ്. സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത കാലാവസ്ഥാ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കുള്ള ന്യൂനമർദ്ദ സഞ്ചാരം, പശ്ചിമഘട്ടത്തെയും കടന്നുപോകുന്ന ചുഴലിക്കൊടുങ്കാറ്റ്, മേഘവിസ്ഫോടനത്തോട് അടുത്തുനിൽക്കുന്ന അതിവൃഷ്ടി, ഇവയൊക്കെ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിക്കുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തടയിടാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ അവ മനുഷ്യനും പ്രകൃതിക്കും ഏൽപ്പിക്കുന്ന പരിക്കുകളെ ലഘൂകരിക്കാനും ഒരു പരിധിവരെ മുൻകരുതലുകൾ സ്വീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നിലവിലുള്ള ദുരന്ത നിവാരണ നയത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെയും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക, വരൾച്ചാ സാധ്യതാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി ആ മേഖലയിലെ പരിസ്ഥിതി പുനരുജ്ജീവന നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കണം. കേരളത്തിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകളുടെ 67% ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ തോട്ടം മേഖലകളും ഉരുൾപൊട്ടലുകളുടെ പ്രഭവ കേന്ദ്രമായി മാറുന്നുണ്ട്. ഭൂവിനിയോഗ രീതികളിൽ ക്വാറി, തോട്ടം, കാർഷിക ഭൂമി എന്നിവയെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുമ്പോൾ ആ മേഖലകളെ സവിശേഷമായി പരിഗണിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കണം. കേരളത്തിലെ മലയോര മേഖലകളുടെ വിശദമായ മാപ്പിംഗ് നടത്തിയാൽ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ കൈക്കൊള്ളാൻ പറ്റും. കൂടാതെ ചരിഞ്ഞ പ്രദേശങ്ങളിലെ വനനാശം തടഞ്ഞും സ്വാഭാവിക ജലനിർഗമന മാർഗങ്ങൾ സംരക്ഷിച്ചും ഭൂമിയുടെ കിടപ്പ് പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഹരിതാവരണം വർദ്ധിപ്പിച്ചും താങ്ങുഭിത്തികൾ നിർമ്മിച്ചുമെല്ലാം വലിയൊരളവിൽ ദുരന്ത ലഘൂകരണം നടത്താവുന്നതാണ്.